ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റെബ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനു നേരെ ആക്രമണം തുടർന്ന് യുഎസ് ഇസ്രയേൽ സഖ്യം. തിരിച്ചടിച്ച് ഇറാൻ. സംസ്ഥാനത്ത് SSLC പ്ലസ് വൺ പരീക്ഷകൾക്ക് തുടക്കമായി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ന് കൊച്ചിയിലെത്തും. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തും. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ രണ്ടാം സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റെബ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചയായി. ചർച്ചകൾക്ക് ശേഷം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നിരവധി ധാരണാപത്രങ്ങളാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നൽകുന്ന ഉച്ചവിരുന്നിൽ പങ്കെടുക്കുന്ന അദ്ദേഹം രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിക്കും. വൈകുന്നേരം ദേശീയ തലസ്ഥാനത്ത് നടക്കുന്ന 11-ാമത് റെയ്സിന സംഭാഷണ പരമ്പരയിൽ ഫിൻലാൻഡ് പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തും. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഫിൻലാൻഡ് പ്രസിഡന്റ് ഇന്നലെയാണ് ന്യൂഡൽഹിയിൽ എത്തിയത്. പശ്ചിമേഷ്യയിൽ ഇറാനും യുഎസ് ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള പോരാട്ടം അതിശക്തമായി തുടരുന്നു. ടെഹ്റാനിൽ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കമാൻഡ് സെന്ററുകളിലും ഇസ്രയേൽ നിരവധി ആക്രമണങ്ങൾ നടത്തി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കൻ സേന നടത്തുന്ന ഓപ്പറേഷനിൽ ഇറാന്റെ 2000-ത്തിലധികം യുദ്ധോപകരണങ്ങൾ തകർത്തു. ഇറാന്റെ വ്യോമ പ്രതിരോധം പാടെ തകർത്തതായും 100-കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ, ലോഞ്ചറുകൾ, ഡ്രോണുകൾ എന്നിവ നശിപ്പിക്കപ്പെട്ടതായും അമേരിക്ക വ്യക്തമാക്കി. ലെബനനിലെ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമസേന നടത്തുന്ന ആക്രമണവും ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനും ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് SSLC പ്ലസ് വൺ പരീക്ഷകൾക്ക് തുടക്കമായി. കേരളത്തിലെ 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 417,497 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ഗൾഫ് മേഖലയിൽ 633 പേരും ലക്ഷദ്വീപിൽ 386 പേരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെയാണ് തുടങ്ങുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാവിലെ 11-ന് മറിപ്പുഴ പദ്ധതി പ്രദേശത്താണ് ചടങ്ങ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനാകും. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
കഴിഞ്ഞ August 30-നാണ് മുഖ്യമന്ത്രി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളായ താൽക്കാലിക ഫലം, ക്രഷർ യൂണിറ്റ്, ഫ്യുവൽ ടാങ്ക്, തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ക്യാമ്പ്, ഷെഡ് എന്നിവയും പൂർത്തിയാക്കിയാണ് പദ്ധതിയുടെ പ്രധാന ഘട്ടങ്ങളിലൊന്നായ ബ്ലാസ്റ്റിംഗ് ആരംഭിക്കുന്നത്. വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 8.73 കിലോമീറ്റർ തുരങ്കപാത കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയിൽ ഒന്നാണ്. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്.
നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ന് കൊച്ചിയിലെത്തും. വൈകിട്ട് 4:30 അദ്ദേഹം എറണാകുളം ദർബാർ ഹാൾ ഗ്രൌണ്ട് സന്ദർശിക്കും. നാളെ കന്നി വോട്ടർമാരുമായി അദ്ദേഹം സംവദിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ചകൾ നടത്തും. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവന്ന 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. March 16 നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും അന്നേ ദിവസം ഉണ്ടാകും. കൊച്ചി മത്സ്യ സമുദ്ര പഠന സർവകലാശാല കുഫോസ് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ സിംബോസിയത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടൽപായൽ ഭക്ഷ്യ സംവിധാനങ്ങൾ, കാലാവസ്ഥാ ലഘൂകരണ തന്ത്രങ്ങൾ, സുസ്ഥിര മത്സ്യകൃഷി, തീരദേശ ഉപജീവന മാർഗ്ഗങ്ങൾ എന്നിവയെക്കുറിച്ചാണ് അന്താരാഷ്ട്ര സിംബോസിയം സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് കുന്ദമംഗലം മാവൂരിൽ അനുവദിച്ച ഫയർ സ്റ്റേഷൻ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നാടിന് സമർപ്പിക്കും. മാവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ PTA റഹീം MLA അധ്യക്ഷനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ICC T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 2-ാം സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:00 മണിക്ക് മത്സരം ആരംഭിക്കും. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് റിസ്ക് ഫണ്ട് ധനസഹായം 8-ാം ഘട്ടം വിതരണോദ്ഘാടനവും 1,000 കോടി രൂപ നൽകിയതിന്റെ പ്രഖ്യാപനവും ഇന്ന് നടക്കും. തിരുവനന്തപുരം ജവഹർ സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും. റിസ്ക് ഫണ്ട് ധനസഹായ പദ്ധതി ആരംഭിച്ചതിനുശേഷം 1,087 കോടി രൂപയിലേറെ ധനസഹായവുമായി നൽകി. ശബരി റെയിൽ പദ്ധതികൾക്കായുള്ള നിർമ്മാണ ചിലവിന്റെ പകുതി വഹിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം കേരളം അംഗീകരിച്ചതോടെ റെയിൽവേ മന്ത്രാലയം നടപടികൾ വേഗത്തിലാക്കി. ഇടുക്കിയുടെയും അയൽ ജില്ലകളുടെയും ടൂറിസം, കാർഷിക, തീർത്ഥാടന മേഖലകളിൽ വൻ വിപ്ലവത്തിനാണ് ഇതോടെ വഴി തുറക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
ശബരി റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ ഗതാഗത സൌകര്യങ്ങളിൽ വലിയ കുതിപ്പുണ്ടാകും. ടൂറിസം, കാർഷിക രംഗത്തിനൊപ്പം തീർത്ഥാടന മേഖലയിലും വൻ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ആകെ 3,800 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ പകുതി തുകയായ 1,900 കോടി രൂപ സംസ്ഥാന സർക്കാർ വഹിക്കും. 305.71 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഭരണാനുമതിയും നൽകി. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ശബരി റെയിൽപാത യാഥാർത്ഥ്യത്തിലേക്കടുക്കുമ്പോൾ അത് ഇടുക്കിയുടെയും മധ്യകേരള ത്തിന്റെയും സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റിവരയ്ക്കുമെന്ന് ഉറപ്പാണ്.
കാലിക്കറ്റ് സർവകലാശാല CH മുഹമ്മദ് കോയ സ്റ്റേഡിയത്തിൽ സ്പോർട്സ് പവലിയൻ നിർമ്മാണം ആരംഭിച്ചു. ആദ്യഘട്ട പ്രവൃത്തിയുടെ ഔപചാരിക ഉദ്ഘാടനം വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ നിർവഹിച്ചു. PM ഉഷ പദ്ധതി പ്രകാരം 5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഗ്യാലറികൾ, VIP ഏരിയ, മെഡൽ റൂം, ടെക്നിക്കൽ ഒഫീഷ്യൽസ് റൂം, മെഡൽ സെറിമണി റൂം, ഡ്രസ് ചേഞ്ചിംഗ് റൂം, ഡോപ്പിംഗ് കൺട്രോൾ റൂം എന്നിവയാണ് സജ്ജീകരിക്കുന്നത്. പമ്പിംഗ് സബ്സിഡി ഇനത്തിൽ ഈ മാസം 31 വരെ ഉണ്ടായ കുടിശ്ശിക തീർക്കുന്നതിനായി കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ നിന്ന് 20.67 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. കർഷകരുടെ നിരന്തര ആവശ്യത്തെ പരിഗണിച്ചാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായ ഫണ്ട് കമ്മിറ്റി തുക അനുവദിച്ചത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പമ്പിംഗ് സബ്സിഡിക്കായി അനുവദിച്ച 15.75 കോടി രൂപയിൽ ഇതിനകം 11.8 കോടി രൂപ ചെലവഴിച്ചതായും മന്ത്രി പറഞ്ഞു. സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ, പാലക്കാട് DHQ, കേരള പോലീസ് അക്കാദമി എന്നിവിടങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ 330 റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് തിരുവനന്തപുരത്ത് നടന്നു. പേരൂർക്കട സ്പെഷ്യൽ ആംഡ് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന പരേഡിന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് പരിശീലനത്തിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കന്യാകുമാരി ജില്ലയിലെ കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി തൂക്ക മഹോത്സവം ഈ മാസം 13 മുതൽ 22 വരെ നടക്കും. 22-നാണ് പ്രശസ്തമായ മീനഭരണി കൊല്ലങ്കോട് തൂക്കം. മികച്ച സ്കൂളുകൾക്ക് ഓർച്ചഡ് ഇന്ത്യ ചിൽഡ്രൻസ് തിയേറ്റർ ഏർപ്പെടുത്തിയ പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള പുരസ്കാരത്തിന് സംസ്ഥാനത്ത് 19 സ്കൂളുകൾ അർഹരായി. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള വിദ്യാലയങ്ങളിലെ പ്രതിഭകൾക്ക് മാർച്ച് 7 കോഴിക്കോട് വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. മറ്റു ജില്ലകളിലെ പ്രതിഭകൾക്ക് ഈ മാസം അവസാനം തിരുവനന്തപുരത്ത് വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. കുട്ടികളിലെ ശാസ്ത്ര അഭിരുചി വളർത്തുന്നതിനും നൂതന ശാസ്ത്ര പരീക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഏർപ്പെടുത്തിയ ഇൻസ്പയർ അവാർഡിന് കോഴിക്കോട് കല്ലുരുട്ടി സെന്റ് തോമസ് UP സ്കൂളിലെ ദേവിക VK അർഹയായി. ഇൻസ്പയർ അവാർഡ് നേട്ടം കൈവരിക്കുന്ന കുട്ടിക്ക് 10,000 രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുന്നത്. കേരളത്തിൽ പകൽ താപനില വർദ്ധിക്കുന്നതിനൊപ്പം അൾട്രാ വയലറ്റ് സൂചിക ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 10 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആടുവസന്ത രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 2-ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 2030 സംസ്ഥാനത്ത് നിന്നും ആടുവസന്ത രോഗം നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. കിഫ്ബിയുടെ ധനസഹായത്തോടെ സ്ഥാപിക്കുന്ന കേരള ജീനോം ഡാറ്റാ സെന്റർ മന്ത്രി MP രാജേഷ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. 102 സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം സെന്ററുകളുടെ ഉദ്ഘാടനം, ജീവധാര പോർട്ടലിന്റെ ലോഞ്ച്, വിജ്ഞാന കേരളം ഉന്നതി പദ്ധതിയിലൂടെ തൊഴിൽ ലഭിച്ചവർക്കുള്ള നിയമന ഉത്തരവ് കൈമാറൽ തുടങ്ങിയ പരിപാടികളുടെ ഉദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റെപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനു നേരെ ആക്രമണം തുടർന്ന് US ഇസ്രയേൽ സഖ്യം. തിരിച്ചടിച്ച് ഇറാൻ. സംസ്ഥാനത്ത് SSLC+1 പരീക്ഷകൾക്ക് തുടക്കമായി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ന് കൊച്ചിയിലെത്തും. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തും. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 2-ാം സെമിഫൈനലിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.